Lord. Praise the Lord. Hallelujah. സഹോദരങ്ങളൊക്കെ നാട്ടിൽ പോയതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്കുണ്ടെന്ന് തോന്നുന്നു നിങ്ങളുടെ സ്തുതികളൊക്കെ കേട്ടിട്ട്. ഒരാൾ ഇപ്രകാരം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, സാധാരണ നമുക്ക് കേട്ടാൽ തോന്നും ഇവിടെ 2000 3000 ആളുകൾ എൻ്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ മധ്യേ ഞാനുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഒരു ചിന്ത. ആളുകൾ പറയാറില്ലേ, ഒത്തിരി പേര് കൂടി ദൈവത്തിൻ്റെ ഭയങ്കര സാന്നിധ്യമായിരുന്നു. തീർച്ചയായിട്ടും ആളുകൾ കൂടുന്നതനുസരിച്ചല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം. 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോൺ വൈപ്പർ പറയുന്ന ഒരു സഭയുടെ വളർച്ച ഞായറാഴ്ച എത്ര പേര് കൂടി വരുന്നു എന്നുള്ളതല്ല, ആ സഭയിൽ എത്ര പേർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കടന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ് ആ ചർച്ചിൻ്റെ വളർച്ച. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില സഹോദരങ്ങൾ വചനപ്രഘോഷത്തിന് വേണ്ടി കടന്നുപോയിരിക്കുന്നു, ചില സഹോദരങ്ങൾ സുവിശേഷ വരെയുള്ള ബന്ധത്തിൽ കടന്നുപോയിരിക്കുന്നു, ചില സഹോദരങ്ങൾ ഗ്രാമത്തിൽ എളിയവരായ സഹോദരങ്ങൾക്ക് ചോറ് വെച്ചും പാത്രം കഴിക്കൊടുക്കാൻ കടന്നുപോയിരിക്കുന്നു. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സന്നിധിയിൽ എല്ലാവർക്കും പ്രതിഫലം ഒന്നു തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചുരുക്കം ചില സമയങ്ങളിൽ ചില വചനങ്ങളുമായിട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വാക്യങ്ങൾ എടുത്ത് വായിക്കുക. എന്നെ ചിന്തിപ്പിച്ച ഒന്ന് രണ്ട് ചിന്തകൾ പങ്കുവെച്ച് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നാം താമസിക്കുന്ന ഈ പട്ടണത്തിൽ, ദൈവം നമ്മെ കാവൽക്കാരാക്കി വച്ചിരിക്കുന്ന ഈ പട്ടണത്തിൽ വരിവരിയായി നിർത്തി നമ്മോട് കണക്ക് ചോദിക്കുന്ന ഈ പട്ടണത്തെക്കുറിച്ച് നാം കാവൽക്കാരാണെന്നുള്ള ബോധ്യത്തിൽ പറയട്ടെ. പത്രവാർത്തകളിൽ പറയുന്നു, കഴിഞ്ഞ 4 മാസം കൊണ്ട് ബാംഗ്ലൂർ പട്ടണത്തിൽ 550 പേര് ആത്മഹത്യ ചെയ്തു. ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ 550 പേര് ഈ പട്ടണത്തിൽ സൂയിസൈഡ് ചെയ്തു. എത്രായിരം ആളുകൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിലൊരു ചെറിയ ശതമാനം മാത്രമേ അതിൽ വിജയിച്ചു എന്നുള്ള വാക്ക് ശരിയല്ല, അവരുടെ അറ്റംപ്റ്റ് പൂർത്തിയാക്കിയിട്ടുള്ളൂ. പത്രത്തിൽ എഴുതിയിരിക്കുന്നത് ആകാംക്ഷയാണ് പ്രധാനപ്പെട്ട കാരണം. എനിക്കതിൻ്റെ മലയാള മനോരമയുടെ അർത്ഥം മനസ്സിലായില്ല. എന്താണ് ഈ ആകാംക്ഷ? നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ടെൻഷനാണ് പ്രധാനപ്പെട്ട കാരണം. ഞാനതിൽ ദുഃഖിക്കുന്നു. പ്രിയമുള്ളവരെ, ഇസക്കേലി പറയുന്നുണ്ട്, ഇടിവിൽ നിൽക്കാൻ ഒരാളെ നോക്കിയിട്ട് കാണുന്നില്ല എന്നൊക്കെയും വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സത്യസുവിശേഷ നമ്മുടെ തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ വചനം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. പക്ഷെ പ്രോബ്ലം എന്നാന്ന് ഞാൻ പറയാം. നമുക്ക് ജീവനുണ്ട്, പക്ഷേ മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള സമൃദ്ധമായ ജീവൻ നമുക്കില്ലാത്തതുകൊണ്ട് നാം ആളുകളെ കാണുമ്പോൾ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നാം അവിടെ വെച്ച് നിർത്തുന്നതിൻ്റെ കാരണം ജീവന്റെ സമൃദ്ധി നമുക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാവാനും സമൃദ്ധമായിട്ടുണ്ടാകുവാനും അത്ര. യോഹന്നാൻ സുവിശേഷം 10:10. റോമർ 15:19 ഇങ്ങനെ വായിക്കുന്നു, പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. 2 കൊരിന്ത്യർ 9:8 വായിക്കുന്നു, നിങ്ങൾ എപ്പോഴും പൂർണ്ണതൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകും. പ്രിയമുള്ളവരെ, തിരുവചനങ്ങൾ നാം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന ദൈവം. എഫേസ്യർ 3:20. 2 കൊരിന്ത്യർ 2:14 നാം വായിക്കുന്നു, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളെല്ലാം നമ്മൾ പുതിയ നിയമത്തിൽ ഒരു വലിയ സമൃദ്ധി നാം കാണുന്നു. അത് നാം സാധാരണ ആത്മീയ ഗോളത്തിൽ പ്രസംഗിച്ച് കേൾക്കുന്ന സാമ്പത്തിക അഭിവൃദ്ധിയെക്കുറിച്ചല്ല വചനങ്ങൾ പറയുന്നത്. വിശ്വസിക്കേണ്ട ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒരു മേഖല മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട്, എന്തുകൊണ്ടാണ് നമുക്ക് സമൃദ്ധമായ ഒരു ജീവൻ പലപ്പോഴും ഇല്ലാത്തത്? നമ്മൾ ആരെയും കുറ്റപ്പെടുത്തണ്ട, എൻ്റെ വീട്ടുകാരങ്ങനെ ആയതുകൊണ്ടാണ്, എൻ്റെ ഭാര്യ ഇങ്ങനെ ആയതുകൊണ്ട്, എൻ്റെ മക്കൾ ഇങ്ങനെ ആയതുകൊണ്ടാണെന്നൊന്നും ദൈവത്തിൻ്റെ വചനം അങ്ങനെയൊന്നും പറയുന്നില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം എന്ത് പറയുന്നു? നമുക്ക് വളരെ സാവധാനം ആ വചനങ്ങളോട് കടന്നു പോകാം. പ്രിയമുള്ളവരെ, നമുക്ക് സംഭവിക്കാവുന്ന ഒരു അപകടം ഞാൻ പറയാം. ഈ തിരുവചനം പലപ്പോഴും നാം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് കൂട്ടായ്മകളിലൊക്കെ പോകുന്നവർ, പ്രബോധനങ്ങളൊക്കെ പറയുന്നവർ, പെട്ടെന്ന് ചിന്തിക്കുന്നു ഇതിനകത്തുനിന്ന് എത്ര പോയിന്റ്സ് നമുക്ക് കണ്ടെത്താം. പോയിന്റ് നമ്പർ 1, ഇത് പറഞ്ഞാൽ ആ കൂട്ടായ്മയിലുള്ള എല്ലാവരും ഫയറാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, പോയിന്റ് നമ്പർ 2, പോയിന്റ് നമ്പർ 3, നമ്മൾ 3 പോയിന്റുമായിട്ട് പോവുക, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, നമ്മൾ വർഷങ്ങൾ ബൈബിൾ വായിച്ചതുകൊണ്ട് തിരുവചന ധ്യാനത്തിൻ്റെ ആ സിംപ്ലിസിറ്റി പലപ്പോഴും നമുക്ക് നഷ്ടമായിട്ടുണ്ട്. തിരുവചന ധ്യാനത്തിൻ്റെ ആ ഒരു നിർമ്മലത, യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു. നിലത്ത് ഉലയിലൊരുക്കി ശുദ്ധി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത് അത് പ്രാണനെ തണുപ്പിക്കുന്നു. ഇംഗ്ലീഷിൽ റിവൈവിംഗ് അവർ സോൾ, റിവൈവിംഗ് അവർ സോൾ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ജീവൻ, ദൈവവചന ധ്യാനത്തിലൂടെ നമ്മളിലേക്ക് പകരപ്പെടുന്ന ജീവന്റെ സമൃദ്ധി, അതിനെക്കുറിച്ചാണ് ഇന്ന് പകൽക്കാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ പ്രിയമുള്ളവരെ, ഞാൻ ചിന്തിക്കുകയാണ്, ഈ 550 പേരോട് ആരെങ്കിലും സുവിശേഷം പറഞ്ഞിരുന്നുവെങ്കിൽ, ആരെങ്കിലും ഈ തിരുവചനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം കോട്ട് ചെയ്തിരുന്നു എങ്കിൽ, അവർ കേട്ടിട്ടില്ല എന്നെനിക്ക് പറയാൻ സാധിക്കില്ല. ഇന്ത്യയിലെ ശരാശരിയേക്കാൾ ബാംഗ്ലൂർ പട്ടണം ആത്മഹത്യയിൽ വളരെ ഉയർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ ഉണർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നെങ്കിലും, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു സിംപ്ലിസിറ്റിയിലേക്ക് നമുക്കിന്ന് പകൽ മടങ്ങി വരാം. കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട്. ഞാൻ ജഗദീശ്വര പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ ശുഭ്രതരാണ് ദൈവജനം സംസാരിച്ചത്. എൻ്റെ തൊട്ടു മുമ്പിൽ ഒരു മോളിരിപ്പുണ്ടായിരുന്നു, 4-ലോ 5-ലോ പഠിക്കുന്ന ഒരു മോളാ. ശുഭ്രതരുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഏകദേശം 15 വചനങ്ങൾ അവൾ വളരെ വ്യക്തമായിട്ട് നോട്ട്സ് എഴുതി കഴിഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്നിട്ട് ആ മോള് ചെയ്തത്, അവൾ ആ വചനങ്ങളെ എടുത്ത് പഴയ ആ നോട്ടുകളുടെ കൂട്ടത്തിൽ വെച്ച് അത് വളരെ സേഫായിട്ട് വെച്ചിരിക്കുന്നു. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ ഒരു ദൈവവചനത്തിൻ്റെ സിംപ്ലിസിറ്റി. ഇപ്പോൾ നമ്മൾ നോട്ട്സ് എഴുതാറില്ല, കാരണം നമ്മളൊക്കെ ആത്മീയമായിട്ട് വളർന്നവരായിപ്പോയി. ഇപ്പോൾ നമ്മൾ വചനങ്ങൾ എഴുതി പഠിക്കാറില്ല, കാരണം നമ്മൾ ഒത്തിരി ആത്മീയമായിട്ട് മുമ്പോട്ട് പോയെന്ന് നമുക്ക് തോന്നുന്നു. എന്നാൽ ഇന്ന് പകൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അരിഷ്ടനും മനസ്സു തകർന്നവനും എന്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്ന യെശയ്യാ 66:2 ആ മനുഷ്യനെ പോലെ കർത്താവിൻ്റെ അരികിലേക്ക് നമുക്ക് കടന്നു വരാം. നമുക്ക് പ്രാരംഭമായിട്ട് എടുക്കാം 1 സങ്കീർത്തനം, അതിൻ്റെ 2 വാക്യം നമുക്ക് വായിക്കാം. 1 സങ്കീർത്തനം, അതിൻ്റെ 2 വാക്യം. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ആയിരിക്കുക. 1 സങ്കീർത്തനം, അതിൻ്റെ 2 വാക്യം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ഇപ്പൊ നിങ്ങൾ ചില ചിന്തിക്കുന്നുണ്ടാവോ ഇതെന്ത് കേൾക്കാന്, ഇതെത്രയോ പ്രാവശ്യം കേട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവർ, എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്, അതാ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് നമ്മെ ശാരീരികമായിട്ട് നമ്മെ സൗഖ്യമാക്കും, മാനസികമായി നമ്മുടെ സർവ്വദേഹത്തിനും അത് സൗഖ്യമാണ്, നമ്മുടെ ആത്മാവിനും സൗഖ്യം തരുവാൻ ഈ തിരുവചനത്തിന് കഴിയും. പ്രിയമുള്ളവരെ, ഒരു ആളുടെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്നും രോഗമായിരുന്നു. അനേക ആശുപത്രികൾ അദ്ദേഹം പോയി, ചികിത്സ ചെയ്തിട്ടൊന്നും രക്ഷയില്ല. അങ്ങനെ അദ്ദേഹം ദൈവത്തെ അറിഞ്ഞൊരു ദൈവവേദനയാണ് അദ്ദേഹം ചെയ്തതെന്നറിയാം. അദ്ദേഹത്തിന് ഡോക്ടർമാർ കുറിച്ചു കൊടുക്കുന്ന കുറിപ്പടി, രാവിലെ 7 മണിക്ക് കഴിക്കണം, ഉച്ചയ്ക്ക് 1 മണിക്ക് ടാബ്ലറ്റ്, 4 മണിക്ക് ടാബ്ലറ്റ്, രാത്രി 11 മണിക്ക്. അദ്ദേഹം ചെയ്തതെന്നറിയാം, നിങ്ങളെല്ലാം അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയല്ല. അദ്ദേഹം ആ ടാബ്ലറ്റ് കഴിച്ച ശേഷം, അടുത്തൊരു മനുഷ്യനാ, അദ്ദേഹം ആ ടാബ്ലറ്റിന്റെ ആ ഒരു കുറിപ്പടി മാറ്റി വെച്ചിട്ട് അദ്ദേഹം തെരഞ്ഞെടുത്ത തീരുമാനം ഇതാണ്: ആ ഡോക്ടർ എപ്പോഴൊക്കെ മരുന്ന് കഴിക്കാൻ പറയുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാൻ തിരുവചനങ്ങൾ വായിക്കും. ഹല്ലേലൂയ. ആ മനുഷ്യ സൗഖ്യം പ്രാപിച്ചു. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഗോഡ്സ് മെഡിസിൻ ബോട്ടിൽ, ദൈവത്തിന്റെ ഔഷധക്കുപ്പി. ദൈവത്തിന്റെ ഔഷധക്കുപ്പി. ദൈവവചനം നമ്മൾ അവിടെ പറയുകയാണ്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും വല്ല കാലത്തുമല്ല, തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും പിന്നെ ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. കഴിഞ്ഞ തിങ്കളാഴ്ച ഫോബ്രദറിന്റെ പപ്പായുടെ ഫ്യൂണറലിനുള്ള ബന്ധത്തിൽ അടൂര് കടന്നു പോയപ്പോൾ ബസ് വളരെ ലേറ്റായിരുന്നു, 9 മണിക്ക് അവിടെ ചെന്നത്. ഒരു കാര്യം ഞാൻ ഈ വചനഭാഗം ചിന്തിച്ചുകൊണ്ടിരുന്നേ, നമുക്കറിയാം അവിടേക്കൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്കറിയാം, അങ്ങോട്ട് മുഴുവൻ പാലങ്ങളാ, മുഴുവൻ നദികളാ. ആ നദീതീരത്തേക്കൊക്കെ നമ്മൾ നോക്കുമ്പോണ്ടല്ലോ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷങ്ങൾ. നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കി, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷങ്ങൾ എത്ര പച്ചപ്പിലാ നിൽക്കുന്നല്ലേ. മാസത്തിൽ ഏതെങ്കിലും ഒരു മാസം ആ വൃക്ഷം കരിയത്തില്ല. മണിമലയാറിന്റെ തീരത്തൊക്കെ പച്ചപ്പോടെ വൃക്ഷം നിൽക്കുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിന്ത ഇതാണ്: അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കും. വല്ലപ്പോഴും അല്ല കേട്ടോ, ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ബൈബിൾ വായിച്ചില്ലല്ലോ എന്നോർത്ത് മറിച്ചു നോക്കുന്ന ഒരു നോട്ടമല്ല. അവന്റെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കുന്നവൻ, വായിക്കുന്നവനല്ല ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാണ്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നമ്മൾ ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ ആറ്റരികത്ത് നട്ടപ്പെട്ടൊരു മനുഷ്യനായിരുന്നു ജോസഫ്. നമുക്കറിയാം ജോസഫിന്റെ ജീവിതത്തിൽ പ്രതികൂലമുണ്ടായിരുന്നു, പൊട്ടകണ്ടി വലിച്ചെറിയപ്പെട്ടു, സഹോദരങ്ങൾ ഉപേക്ഷിച്ചു, അടിമയായി വിറ്റു, ജോസഫിനെ ജയിലിൽ കടത്തി. ജോസഫ് അതെ നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നു, മിസ്രയീമിലെ മന്ത്രിയായിത്തീരുന്നു. ആ ജോസഫിനെ യാക്കോബ് അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമുണ്ട്, നമുക്കൊന്ന് എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം. പ്രവചനപരമായി യോസഫിനെ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ് ജനസിസ് ചാപ്റ്റർ 49:22. ഇൻഫാക്ടില് ഈ വചനങ്ങൾ ചിലതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. 49-ാം വായിച്ചാട്ടെ. ജോസഫിനെ എന്താ വിളിച്ചത്? ജോസഫ് ഫലപ്രദമായൊരു വൃക്ഷം. പിന്നെ ഇത് ബോർഡിൽ അത് വന്നിട്ടില്ല. എന്താണ് പറയുന്നത്? ജോസഫ് ഫലപ്രദമായൊരു വൃക്ഷമാണ്. എവിടെ നിൽക്കുന്ന വൃക്ഷമാ? വെള്ളത്തിന്റെ അരികിൽ നിൽക്കുന്നൊരു വൃക്ഷമാണ് ജോസഫ്. പ്രിയമുള്ളവരെ, അതിന്റെ കൊമ്പുകൾ മതിൽമേൽ പടരുന്നു എന്ന് പറഞ്ഞ ദൈവം, ദൈവത്തിന്റെ വചനത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ ദൈവം കമ്പയർ ചെയ്യുന്നത് ഫലമുള്ള ഒരു വൃക്ഷമായിട്ടാണ്. കർത്താവ് പറഞ്ഞു വൃക്ഷം, അതെ ഫലം നോക്കിയാണ് വൃക്ഷം തിരിച്ചറിയുന്നത്. വീണ്ടും ബിലയാമിനെ ശപിക്കാനാണ് വിടുന്നതെങ്കിലും ബിലയാം ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമുണ്ട്. സംഖ്യാപുസ്തകം എടുത്താട്ട്, സംഖ്യാപുസ്തകം അതിന്റെ 24-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാം. സംഖ്യാപുസ്തകം 24-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാം. അതിന്റെ തൊട്ടുമോളില്, യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ആരാ ബിലയം അനുഗ്രഹിക്കുക കേട്ടോ, ശപിക്കാൻ വിട്ടതാ പക്ഷെ ബിലയം അനുഗ്രഹിക്കുക. യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. ഇനി ഇസ്രായേലിനെ കമ്പയർ ചെയ്തേക്ക് എന്തിനോടാ? വായിച്ചാട്ടെ. താഴ്വര പോലെ ഇസ്രായേൽ പരന്നിരിക്കുക. അടുത്തത്, ഈ വചനൊക്കെ നിങ്ങൾ കാണാൻ പഠിക്കണം കേട്ടോ, നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെ. പ്രൈസ് ദ ലോർഡ്. ആര് നട്ടതാ? ഇത് കാണാൻ പഠിക്കണം കേട്ടോ. താഴ്വര പോലെ ഇവൻ ശപിക്കാൻ പോയനാ, എന്നാൽ ഇസ്രായേലിനെ കണ്ടപ്പോൾ ഇവൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, താഴ്വര പോലെ അവർ പരന്നിരിക്കുന്നു. നദിയുടെ തീരത്തെ ഉദ്യാനങ്ങൾ പോലെ. ആര് നട്ടതാ? ഒന്ന് ഉറക്കെ വായിച്ചോട്ടെ, ആര് നട്ടതാ? യഹോവ നട്ടിരിക്കുന്ന ചന്ദനവൃക്ഷങ്ങൾ പോലെ. അടുത്തത്, പ്രൈസ് ദ ലോർഡ്, ആര് പോലെയായിരിക്കുന്നത്? ജലാന്തികയുള്ള ദേവദാരുക്കൾ പോലെ തന്നെ. ഈ വചനങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി ധ്യാനിക്കണം. കർത്താവെ, നമ്മൾ നമ്മുടെ ജീവിതം, കർത്താവെ ഞാൻ എന്നെ കർത്താവ് ഇങ്ങനെ ആഗ്രഹിക്കുന്നത്, നാം ഓരോരുത്തരെയും നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെ, യഹോവ നട്ടിരിക്കുന്ന ചന്ദനവൃക്ഷങ്ങൾ പോലെ, ജലാന്തികയുള്ള ദേവദാരുക്കൾ പോലെ. നിങ്ങൾ ആ പച്ചപ്പൊന്ന് കാണണം, ഇതിൻ്റെ പച്ചയായ പുൽപ്പുറങ്ങൾ, സ്വസ്ഥതയുള്ള ജലാശയങ്ങൾ, ഇതെല്ലാം ഓരോ പിക്ചേഴ്സ്. അപ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ ഒരു പുതിയ നിയമത്തിലൊരു ഒരു ദൈവവചനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ജീവനും സമൃദ്ധമായ ജീവനും ഇതുപോലെ ആയിരിക്കണമെന്ന ദൈവത്തിന്റെ ആഗ്രഹം. പ്രിയമുള്ളവരെ, വീണ്ടും നിങ്ങൾ വായിച്ചാട്ടെ 104 സങ്കീർത്തനം, അതിന്റെ 16 വാക്യം. സാംസ് 104:16. 104 സങ്കീർത്തനം, അതിന്റെ 16. കർത്താവിന്റെ വൃക്ഷങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. വൃക്ഷങ്ങൾ പറയുന്ന ഒരു പിക്ചർ ലാംഗ്വേജാണ്. അത് മനുഷ്യരെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വാട്ട്സ് എ പെക്യുലാരിറ്റി, അതിന്റെ പ്രത്യേകത. സാംസ് 104:16 വായിച്ചാട്ടെ. മതി മതി, എന്താണ് യഹോവയുടെ വൃക്ഷങ്ങൾക്ക് എന്തുണ്ട്? ഉണ്ടോ? ജോലി സൗരങ്ങളെ, നിങ്ങളെ കമ്പനിയിൽ ഞാൻ മറ്റുള്ളവരെ താഴ്ത്താൻ വേണ്ടി പറയല്ല, ഞാൻ ചോദിക്കട്ടെ. അനേക വൃക്ഷങ്ങൾ അവിടെ നിപ്പുണ്ട്, പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. യഹോവ നട്ടിരിക്കുന്ന യഹോവയുടെ വൃക്ഷങ്ങൾക്ക് ഒരു തൃപ്തിയുണ്ട്. സാലറി ഇതൊക്കെ മതി, ദൈവത്തിന്റെ കൃപയാണ് ഏറ്റവും അടിസ്ഥാനം. നമ്മൾ ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു. അടുത്തത്, അവൻ നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവദാരുക്കൾ പോലെ തന്നെ. യഹോവയുടെ വൃക്ഷമാണോ അല്ലോ അല്ലോ എന്ന് അറിയാനോ അറിയാം? നമുക്കൊരു തൃപ്തിയുണ്ടോ? ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്കുണ്ടോ? കർത്താവ് നട്ടിരിക്കുന്ന വൃക്ഷമാണ്. ഇതിനകത്ത് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ദ ട്രീസ് ഓഫ് ദ ലോർഡ് ആർ ഫുൾ ഓഫ് സപ്പ്. ആ മുന്തിരിവള്ളിയിലെ ആ കൊമ്പ്, അതുമായിട്ടുള്ള അതിനകത്ത് സാപ്പെന്നുള്ള വാക്ക്, പരിശുദ്ധാത്മാവിന്റെ നിറവാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവജനങ്ങൾ, വളരെ സീരിയസ് ആയിട്ട് നാം എടുക്കുക. വീണ്ടും വായിക്കാം ഏശയ്യാ പ്രവചനം 61 അധ്യായം, അതിന്റെ 3 വാക്യം. ഐശയ്യാ ചാപ്റ്റർ 61:3. വേഗത്തിൽ വേഗത്തിൽ വായിക്കാം. കുഞ്ഞുങ്ങൾക്കോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആർക്കെങ്കിലും വായിക്കാം. ഐശയ്യാ 61:3, അതിന്റെ 3 ഭാഗം. അവൻ മഹത്തീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് അവരുടെ പേരെന്താണ്? നീതിവൃക്ഷങ്ങളിൽ നിന്നും യഹോവയുടെ നടുതല. നടുതല എന്ന് പറഞ്ഞാൽ നടുന്ന ഭാഗം, നടുതല. ദേ വിൽ ബി കോൾഡ് ദ ട്രീസ് ഓഫ് റൈച്ചസ്നസ്. അവരെ വിളിക്കുന്ന പേരാണ് എന്താണ്? നീതിയുടെ വൃക്ഷങ്ങൾ, ദ പ്ലാന്റിംഗ് ഓഫ് ദ ലോർഡ്, ദറ്റ് ഹി മൈറ്റ് ബി ഗ്ലോറിഫൈഡ്. ഇപ്പൊ ഈ വചനങ്ങളൊക്കെ നമ്മൾ നമ്മളെ തന്നെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ് അറിയാം? ഇപ്പം ഞാൻ ഇനി ഇടയ്ക്ക് ഒരു വിഷയത്തിലേക്ക് കടന്നു വരിക. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, ബൈബിൾ വായന നമുക്ക് ബോറിംഗ് ആയ എത്ര പേരുണ്ട്? കൈയുയർത്തണ്ട. ബൈബിൾ വായന ബോറിംഗ് ആയിട്ടുള്ള എത്ര പേരുണ്ട്? സ്റ്റാർട്ടിങ് രക്ഷിക്കപ്പെട്ട സമയത്ത് നമുക്ക് ഭയങ്കര ഓ ഇതെങ്ങനെയല്ലോ ഇത് വായിക്കണം. ഇപ്പൊ നമുക്ക് വായിക്കുമ്പോൾ ഉറക്കം വരുന്നുണ്ട് അല്ലേ? ഉണ്ട്, ഉണ്ടോ? ഒരു പ്രോബ്ലം എന്നറിയാം, നമ്മളിങ്ങനെ അങ്ങ് വായിക്കുക ചെന്ന് പറഞ്ഞാൽ, ഇപ്പൊ കുറെ വർഷങ്ങളായതുകൊണ്ട് ഇതിനകത്തെ കുറച്ച് കാര്യം. ഇപ്പം 1 സങ്കീർത്തനം നമ്മൾ ചോദിക്കും, ഓ അതെല്ലാവർക്കും അറിയാം, ആർക്കും അറിയാമല്ലാത്ത ആർക്കും അറിയാമല്ല. നമ്മൾ ചിന്തിക്കുക, ചിന്ത ചെയ്താ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. പ്രിയമുള്ളവരെ, നമ്മൾ വായിക്കുമ്പം, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുകയാണ്, നമ്മൾ വായിക്കുന്ന എങ്ങനെ വായിക്കുന്നത്, വചനം വായിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ നമ്മൾ ഈ ആരാധനയ്ക്ക് വേണ്ടിയൊന്നും ആളുകളെ അതി ഉത്സാഹിപ്പിക്കാത്തതിന്റെ കാരണം എന്നറിയോ? വേണമെങ്കിൽ ഇവിടെ ഒരു 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 ഇലക്ട്രോണിക് സാധനം കിട്ടും, അതൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലെവൽ എല്ലാവരുടെ കൂടെ ഒക്കെ തുള്ളിച്ചാടും. പക്ഷെ ഒരു കാര്യം അറിയാം, തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ വചനം ധ്യാനിക്കാത്തവന് ഇവിടെ ആരാധിക്കാൻ പറ്റത്തില്ല. തിങ്കളാഴ്ച തൊട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ അളിയൻ അസുഖമായിട്ട് കിടക്കുന്നു, അവറാച്ചന്റെ മോന് ജോലി കിട്ടിയിട്ടില്ല, കർത്താവേ കർത്താവേ അവളുടെ സാലറി കൂട്ടാന്ന് പറഞ്ഞിട്ട് കൂട്ടിയില്ലല്ലോ, കർത്താവേ വണ്ടിയുടെ ലോണിന്റെ ചെക്ക് വന്നിരിക്കുന്നു. പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അതല്ല സഹോദരങ്ങളെ. ജോർജ് മുള്ളർ പറഞ്ഞു, ആദ്യത്തെ 10 ഞാൻ എന്റെ പ്രാർത്ഥനയിൽ ബോറടിച്ചിരുന്നു. അദ്ദേഹം പറയുകയാണ്, ഞാൻ വന്നിരിക്കും, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക കുറെ കാര്യങ്ങൾ, പക്ഷേ കുറെ സമയം ഉറങ്ങും, കുറെ സമയം പ്രാർത്ഥിക്കും, കുറെ സമയം ചിന്തകളാ. അദ്ദേഹത്തിന് ദൈവം ഒരു വെളിപ്പാട് കൊടുത്തു, ആദ്യം നിനക്ക് വേണ്ടത് നിന്റെ അകത്തെ മനുഷ്യൻ ആഹാരമാ. അകത്തെ മനുഷ്യൻ ആഹാരം കിട്ടാതെ നിനക്ക് എങ്ങനെ പാടാൻ സാധിക്കും? അകത്തെ മനുഷ്യൻ ആഹാരം കൊടുക്കാതെ നിനക്കെങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കും? ദൈവം അദ്ദേഹത്തിന്റെ ചിന്തകളെ മാറ്റി. അദ്ദേഹം ചെയ്തെന്താണെന്നറിയോ? അദ്ദേഹം പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അദ്ദേഹം വചനം തുറക്കും. അദ്ദേഹം ചെയ്തെന്നാണെന്നറിയോ? അദ്ദേഹം പറയുന്ന പോയിന്റിന് വേണ്ടിയല്ല, പ്രസംഗിക്കാൻ വേണ്ടിയല്ല, മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയല്ല, ചില പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയല്ല, ഞാൻ എന്റെ അകത്തെ മനുഷ്യന് ഞാൻ ആഹാരം കൊടുക്കുകയാണ്. വാക്യം പറഞ്ഞാട്ടെ, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ഓ ഉഷാറാട്ട ഗ്രാമക്കാരിൽ മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്ന പ്രിയമുള്ളവരെ. അത് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹം വിചാരിച്ചു, എന്റെ പ്രാർത്ഥന ഇനിയും വചന ധ്യാനത്തോടു കൂടി ആരംഭിക്കും. അദ്ദേഹം പറയുകയാണ്, ഞാൻ വചനം ധ്യാനിക്കുമ്പോൾ അത് സ്തുതികളായി മാറും, അത് മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് മാറും, പ്രാർത്ഥന എഫക്റ്റീവായി മാറി. പ്രിയമുള്ളവരെ, ദൈവവചനത്തിന് ശക്തിയുണ്ട്, ദൈവവചനത്തിന് ശക്തിയുണ്ട്. പ്രിയമുള്ളവരെ, ഞാനിന്ന് ഏകദേശം 40 ആളുകൾ നാട്ടിലും പലയിടത്തും, ഞാൻ ഇത്രയും പേരും ഇവിടെ കിടന്ന ഉദ്ദേശമല്ല, പക്ഷേ ഒരു കാര്യം എന്റെ ഹൃദയത്തിൽ ഉറപ്പുണ്ടായിരുന്നു, അത് രണ്ടുപേരെ ഉള്ളെങ്കിലും ദൈവവചനം പറയുന്നത്, അത് ദൈവവചനം പ്രസംഗിക്കുന്നത്, അതിന്റെ സീരിയസ്നെസ് ഒട്ടും കുറയാൻ പാടില്ല. ഹല്ലേലൂയ. റോബർട്ട് മോഫറ്റ് ഒരിക്കലും മീറ്റിംഗ് നടന്നുപോയി. മീറ്റിംഗ് ചെന്നപ്പം മഴ കാരണം ആളുകൾ കുറഞ്ഞു. അപ്പൊ അദ്ദേഹത്തെ ഒരു ടെംപ്റ്റേഷൻ, ടെംപ്റ്റേഷൻ അല്ല, ഒരു ചിന്ത, ഒരു പ്രസംഗമുണ്ട്, ഏതോ ഒരു പ്രസംഗം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. കുറച്ചുപേരെ മീറ്റിംഗിന് വന്നിട്ടുള്ളൂ, വളരെ കുറച്ചുപേര്. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? അദ്ദേഹം കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ ശക്തിയോടെ പ്രസംഗിച്ചു. ആളുകളൊക്കെ സാധാരണ പോലെ ദൈവത്തിനെ കേട്ടോണ്ടിരുന്നു. എന്നാൽ ഒരു മോൻ, ഒരു കൊച്ചുകുട്ടി, സൈഡിൽ ഇങ്ങനെ ഓർഗൻ എന്തോ പ്ലേ ചെയ്തിട്ട്, കൊച്ചുകുട്ടിയാ, ആ മീറ്റിംഗിൽ വെച്ച് ഇദ്ദേഹം അവനെ ശ്രദ്ധിച്ചു പോലുമില്ല. ആ മീറ്റിംഗിൽ വെച്ച് ആ കൊച്ചു ബാലൻ മിഷണറിയായി തന്നെ തന്നെ സമർപ്പിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് ഡേവിഡ് ലിവിംഗ്സ്റ്റൺ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴികൾ അഗോചരമായിരിക്കുന്നു. ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ ചിന്തകളും ദൈവത്തിന്റെ വിചാരങ്ങളും വലുതായിരിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞൊരു പോയിന്റ് എന്നറിയോ? സഹോദര, വചനം വായിക്കാൻ എന്തില്ല? ഒന്ന് പറഞ്ഞാട്ടെ, ഒന്ന് പറഞ്ഞ, വചനം വായിക്കാൻ സമയമില്ല. വചനം വായിക്കാൻ, പണ്ട് ഒരു ധ്യാനത്തിൽ നാട്ടിൽ ഒരു ധ്യാനഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ധ്യാനത്തിലേക്ക് ഒരാൾ കടന്നു വന്നു, ബിസിനസ്സുകാരനാണ്. പുള്ളിക്കാരൻ പറഞ്ഞു, ബിസിനസ്സുകാരനാണ്, കടയൊക്കെ ഉണ്ട്, ധ്യാനത്തിനൊക്കെ കടന്നുപോയി. അദ്ദേഹത്തെ കടയിൽ പ്രാർത്ഥിക്കാൻ വിളിച്ചു, നിനക്കറിയോന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കണം, ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, എന്റെ ഈ ബിസിനസ് കൊണ്ട് എനിക്ക് ബിസിനസ് നല്ലതായിട്ടൊക്കെ വർദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും സമയമില്ല, അതുകൊണ്ട് ദയവായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹം കടന്നുകൊണ്ട് പ്രാർത്ഥിച്ച് എന്താണെന്ന് ഞാൻ പറയാം. കർത്താവായ യേശുവേ, ഈ മനുഷ്യൻ ചെറിയ ബിസിനസ്സും കാര്യങ്ങളും ഉള്ള സമയത്ത് ഈ വചനം വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പൊ ഇയാളുടെ ബിസിനസ് വളരെയധികം വർദ്ധിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓട്ടത്തോട് ഓട്ടമായതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ വചനം വായിക്കാൻ സമയമൊന്നുമില്ല. അതുകൊണ്ട് കർത്താവേ, ഈ ബിസിനസ് എത്രയും പെട്ടെന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് കർത്താവേ, ഈ കട പൂട്ടിച്ച് കർത്താവേ, അയാള് അച്ചോ നിർത്ത് നിർത്ത് നിർത്ത്, ഇദ്ദേഹത്തിന് വചനം വായിക്കാനായിട്ട് നീ സമയം കൊടുക്കണേ. പ്രിയ സൗരങ്ങളെ, നമുക്ക് വേണ്ടി അങ്ങനൊന്നും പ്രാർത്ഥിക്കാൻ ആരും ഇടവരുത്തരുത്. ഹല്ലേലൂയ. കർത്താവെ, ഉള്ള ജോലിയൊക്കെ ഉണ്ട്, ഇനി ഒരു റിസഷനോ വേറെ വല്ലതും വന്നിട്ട് കർത്താവെ ഉള്ള ജോലിയും പോയി, പിന്നെ ഫുൾ ടൈം വചനം വായിക്കാനായിട്ട് ഞങ്ങളെ കൈവിടരുത് എന്ന് പ്രാർത്ഥിക്കുക. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പറയുന്നു സമയമില്ല. ഹഡ്സൺ ടെയിലറോട് ചോദിക്കാം, ഹഡ്സൺ ടെയിലറെ, താങ്കൾ ചൈനയിലൂടെ അനേക രാത്രികളും ദിവസങ്ങളും സഞ്ചരിച്ചവനാ, താങ്കൾ എപ്പോഴാ ബൈബിൾ വായിച്ചത് പറയാം. വർഷങ്ങൾക്ക് മുമ്പ് അത് വിദേശത്ത് നിന്ന് ചൈനയിലേക്ക് മിഷണറിയായിട്ട് അദ്ദേഹം കടന്നു വന്നു. അദ്ദേഹത്തിന്റെ കൂടെ പോയി ഒരു മനുഷ്യൻ ഇപ്രകാരം എഴുതി, ഞങ്ങൾ പകൽ മുഴുവനും യാത്ര ചെയ്യുന്നു, അനേക ഗ്രാമങ്ങളിൽ സുവിശേഷവുമായി ഞങ്ങൾ യാത്ര ചെയ്യുന്നു. മനസ്സുകൊണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് നേപ്പാള സത്രങ്ങളെ കുറിച്ച്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമാകുമ്പോൾ ഒറ്റമുറിയുള്ള ഏതെങ്കിലും വൃത്തിയില്ലാത്ത ഒരു സത്രത്തിൽ ഞങ്ങൾ എത്തിച്ചേരും. അവിടെ ഒറ്റ മുറിയേ ഉള്ളൂ, റിക്ഷക്കാരനും കൂലിപ്പണിക്കാരനും ഫോറിനിൽ നിന്ന് വന്നവനും എല്ലാവരും കിടക്കുന്നത് ഒരു മുറിയില്ല. എവിടെ ബൈബിൾ വായിക്കാനാ? ഇലക്ട്രിസിറ്റി ഇല്ല. അതേ ആ കൂടെ ഇരുന്ന മനുഷ്യൻ, കൂടെ പോയ മനുഷ്യൻ പറയുകയാണ്, ഞങ്ങൾ അങ്ങനെ ക്ഷീണിച്ചു കിടക്കുമ്പോൾ, അനേകം മാസങ്ങളിലെ യാത്രയാണ്, ക്ഷീണിച്ചു കിടക്കുമ്പോൾ രാത്രി 2 മണിയാകുമ്പോൾ ഒരാൾ തീപ്പെട്ടി ഉരയ്ക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ, അദ്ദേഹം ഫാദർ എന്നാ വിളിക്കുന്നത്, ഞങ്ങളുടെ ആ ആത്മീയ പിതാവിന് ഒന്ന് സ്വസ്ഥമായിട്ട് കിടക്കാൻ വേണ്ടി ഞങ്ങൾ
ഒരു കർട്ടൻ മറച്ച് ആ സത്രത്തിന്റെ മൂലയ്ക്ക് ഞങ്ങൾ അദ്ദേഹത്തെ കിടത്താറുണ്ട്. എന്നാൽ രാത്രി 2 മണിയാകുമ്പോൾ അദ്ദേഹം ആ മനുഷ്യൻ എഴുന്നേറ്റ് തന്റെ തീപ്പെട്ടി ഉരച്ച് ക്യാൻഡിൽ കത്തിച്ച് രാത്രി 2 മണി മുതൽ 4 മണി വരെയും ഈ ദൈവത്തിന്റെ വചനം ധ്യാനിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത്, ദൈവശക്തി. അത് പ്രിയമുള്ളവരെ, അത് വെറുതെ കിട്ടുന്നതല്ല. വില കൊടുക്കുന്നവന്, രാത്രി ഉറക്കം കളഞ്ഞവന്, ആഹാരം ഒഴിച്ച് ഉപസിച്ചവന്, തങ്ങളുടെ തല്ല ചപ്പെന്നും ചവർന്ന് മെണ്ണിയവന്, ക്രിസ്തുവിന് പരിജ്ഞാനം നിമിത്തം എല്ലാം ചപ്പെന്നും ചവർന്ന് മെണ്ണുന്നവന് ദൈവം കൊടുക്കുന്നതാണ്. പ്രിയ സഹോദര സഹോദരി, നിനക്ക് വേണ്ടി ഒരു വലിയ വില കൊടുത്തു കഴിഞ്ഞു. എന്നാൽ നിന്റെ ചെറിയ ഉറക്കം, നിന്റെ ആ വിഭവസമൃദ്ധമായിരിക്കുന്ന ഊണ് മാറ്റിവെക്കാൻ മനസ്സിലായെങ്കിൽ ഈ സത്യത്തിന്റെ വചനത്തിന്റെ മർമ്മങ്ങളെ പരിശുദ്ധാത്മാവിന് എപ്രകാരം എനിക്കും നിങ്ങൾക്കും വെളിപ്പെടുത്തി തരാൻ കഴിയും. പ്രാർത്ഥിക്കാം. ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കേണ്ടതിന് ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. 1000 പൊൻവെള്ളി നാണയത്തെക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. പ്രിയമുള്ള, ഞാൻ വേഗത്തിൽ കടന്നു പോകട്ടെ. ദൈവവചനങ്ങളെ തുച്ഛീകരിക്കരുത്. അത് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതലയെന്നും പേരാകും. ജെറമിയ പ്രവചനം 17:7-8 വായിച്ചാട്ടെ. ജെറമിയ ചാപ്റ്റർ 17:7-8. ജെറമിയ പ്രവചനം 17:7-8 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വായിച്ചാട്ടെ. യഹോവയിൽ ആശ്രയ, അടുത്ത മനുഷ്യനെക്കുറിച്ച് പറയുകയാണ്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കും ജനിച്ച മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്തത് അവനെക്കുറിച്ച് പറയുന്നത്, പ്രിയമുള്ള നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം കണക്റ്റഡ് ആ വചനങ്ങൾ. യഹോവയുടെ പുസ്തകത്തിൽ യെശയ്യാ 34:16, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുവീൻ, അവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. അവന്റെ വായല്ലോ ഇത് കൽപ്പിച്ചത്, അവന്റെ ആത്മാവ് അത്രവേ കൂട്ടി വരുത്തി. വായിച്ചാട്ടെ. അവൻ എങ്ങനെയാണെന്നാ പറയുന്നേ, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കും. വായിച്ചാട്ടെ 8-ാമത്തെ വാക്യം. അവിടെയും പറയുന്നത് എന്താണെന്നറിയോ, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും പിന്നെ ആറ്ററികെ വേരൂന്നിരിക്കുന്നതുമായ എന്തുപോലെയാകും. പിന്നെ എന്താണ് അടുത്തത്? മതി മതി മതി. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടി എന്ന് പറയും. ഉഷ്ണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, പ്രതികൂലങ്ങളാ. നമ്മളതിനെ കണക്ട് ചെയ്യണം, നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യണം. പ്രതികൂലങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യത്തില്ല, അത് പേടിക്കത്തില്ല, ഫിയർ കടന്നു പോകും. കർത്താവിൽ ആശ്രയിച്ചാൽ, അവന്റെ വചനങ്ങൾ ആശ്രയിച്ചാൽ. അടുത്തത് അതിന്റെ ഇല എന്തായിരിക്കും, പച്ചയായിരിക്കും. പ്രിയമുള്ളവരെ, അതൊരു ഒരു ഒരു പിക്ചറൈസിംഗ് ലാംഗ്വേജ് ആണ്. എന്ന് പച്ച എന്ന് പറയുന്നത് ഒരു ജീവനെ സൂചിപ്പിക്കുന്നു, ജീവന്റെ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. അതിന്റെ ഇല പച്ചയായിരിക്കും. അടുത്തത് ആ കണ്ടോ, വരൾച്ചയുള്ള കാലം എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള ഡ്രൈനസിന്റെ കാലങ്ങളുണ്ട്, സ്പിരിച്വൽ ഡ്രൈനസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ എന്ന് പറയുന്ന വളർച്ചയുടെ കാലത്തും വാട്ടം തട്ടാതെ, വാട്ടം തട്ടാതെ പറഞ്ഞാൽ ഡള്ളായിട്ടിരിക്കുക എന്ന് പറയും, ഡൗൺ ആയിട്ടിരിക്കുക എന്ന് പറയും, ഡള്ളാവാതെ എന്ത് കഴിച്ചുകൊണ്ടിരിക്കും ഫലം. ഈ ഫലം എന്ന് പറഞ്ഞാൽ എന്നോ, ആത്മാവിന്റെ ഫലമോ, സ്നേഹം, സന്തോഷം, സമ നിങ്ങൾക്കറിയാം ആത്മാവിന്റെ ഫലം കായ്ക്കും. ഗലാത്യർ 5:22. പിന്നെ റോമാലേഖനം 6-ാം അധ്യായത്തിലെ നീതീകരണത്തിന്റെ ഫലങ്ങൾ അവർക്കുണ്ടാകും. ഹെബ്രാലേഖനം 13-ാം അധ്യായത്തിലെ അതരഫലമാകുന്ന സ്തോത്രയാവും അവർക്കുണ്ടാകും. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിലെ ആത്മാക്കളാകുന്ന ഫലങ്ങൾ അവർക്കുണ്ടാകും. പിന്നെ നമ്മൾ ലേഖനങ്ങളിൽ വായിക്കുന്ന, തീത്തോസിൽ വായിക്കുന്ന സൽപ്രവൃത്തികളുടെ ഫലങ്ങൾ അവർക്കുണ്ടാകും. അവര് വളർച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, ഇതാണ് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ. എസെക്കിയേൽ പ്രവചനം എടുത്താട്ടെ, അതിന്റെ 47-ാം അധ്യായം. എസെക്കിയേൽ അതിന്റെ 47-ാം അധ്യായം, നമുക്കറിയാം ആലയത്തിൽ നിന്ന് നദി ഒഴുകി വരുന്നൊരു ഭാഗമാണത്. 47-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കാം. 8-ാമത്തെ വാക്യം, 9-ാമത്തെ വാക്യം വായിക്കാം. പരിശുദ്ധാത്മാവിന്റെ നദി അവിടേക്ക് ഒഴുകി വരുന്നതുകൊണ്ട് അവിടെ വളരെ പ്രാണികൾ ജീവിച്ചിരിക്കും. വായിച്ചാട്ടെ. അവിടെ വൃക്ഷങ്ങളെക്കുറിച്ച് പറയുന്നു. ആ വചനമല്ല, ഞാൻ അതിന്റെ 8-ാമത്തെ വാക്യം, അല്ല 7-ാമത്തെ വാക്യം, സോറി 7-ാമത്തെ വാക്യം. പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകും, നമുക്കറിയാം എസെക്കിയേൽ 47 പരിശുദ്ധാത്മാവിന്റെ നദിയാണ്. പരിശുദ്ധാത്മാവിന്റെ നദിയുടെ തീരത്ത് ചെന്നപ്പോൾ ഇക്കരയും അക്കരയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു. ഇനി അതിൻ്റെ വൃക്ഷത്തിൻ്റെ പ്രത്യേകത പറയാം. അതിൻ്റെ 47 അധ്യായം അതിൻ്റെ 12 വാക്യം. ഇതെല്ലാം കണക്റ്റഡ് ആണ് ഈ വാക്യങ്ങൾ. 12 വാക്യം വായിച്ചാട്ടെ. ആ ആ ആ അവയുടെ ഇല വാടത്തില്ല, ബലമില്ലാതെ പോകത്തില്ല, പിന്നെ അതിലെ വെള്ളം ആ ആണ്ട് പുതിയ ഫലം കായ്ക്കുന്നു. ഇത്രയും നാളുമില്ലാത്ത ഫലം കായ്ക്കും. പിന്നെ അവയുടെ ഇല ഫലം തിന്മാനും. ഈ ചികിത്സ എന്നൊക്കെ പറഞ്ഞ എന്നറിയോ, അതായത് നിങ്ങൾക്കറിയാം അതിന്റെ ആത്മീയ അർത്ഥങ്ങൾ നിങ്ങൾ ചിന്തിക്കുക. അനേക വർഷങ്ങളായി വചനം ചിന്തിക്കുന്നവരാ. പ്രിയമുള്ള ഒരു ദൈവം നീ ഇതുപോലെ തന്നെ ആക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഇനി ഞാൻ പ്രാക്ടിക്കലായ ഒരു കാര്യത്തിലേക്ക് കടന്നു വരാം. പ്രിയമുള്ള നമ്മുടെ വചന ധ്യാനം എപ്പോഴാണ് നമ്മൾ വചനം ധ്യാനിക്കുന്നത്? എപ്പോഴാണ് നമ്മൾ വചനം ധ്യാനിക്കുന്നത്? പല ഉത്തരവ് ഉണ്ടാവും. ചെല്ലു പറയും ഞാൻ ധ്യാനിക്കുന്നതേ ഇല്ല. ചെല്ലു പറയും ഞാൻ വായിക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ഇത്ര വായിക്കുന്നുണ്ട്. ചെല്ലു പറയും ഞാൻ രാത്രിയിലാണ് വായിക്കുന്നത്, പക്ഷേ പകുതി ഉറക്കത്തിലായിരിക്കും. അങ്ങനെ പല പല ചെല്ലു പറയുന്നത്. സഹോദര, ബൈബിൾ തുറക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഒത്തിരി പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. ചെല്ലു പറയുന്ന ചെല്ലു പറയുന്നത് എനിക്ക് കേൾക്കാനില്ല, പക്ഷേ ഞാനത് ഓഡിയോ വെച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, അതിങ്ങനെ കേട്ടോണ്ടിരിക്കുക. എന്തും ആയിക്കോട്ടെ, പറയുള്ളൂ. ഞാനൊരു ഒരു ഒരു ആ ബൈബിൾ വായനയുടെ ഗ്ലോറിയിലേക്ക് ഞാൻ ഒരു വാക്ക് പകരാറുണ്ട്. ഇപ്പം നിങ്ങൾ ഇതാറ് എടുക്കണ്ട. യോഹന്നാൻ 4 യേശു സമരിയക്കാരിയോട് സംസാരിക്കുന്ന ഭാഗം നിങ്ങൾ വായിക്കാനിരിക്കുക. നിങ്ങൾക്കറിയാം, ഇപ്പം നിങ്ങൾ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഒരു ഒരു റിക്വസ്റ്റ് സഭയോട് പറയുകയാണ്, ബൈബിൾ വായിക്കുമ്പോൾ മൊബൈൽ സൈഡിൽ വെക്കരുത്. ബൈബിൾ വായിക്കുമ്പോൾ മൊബൈൽ സൈഡിൽ വെട്ടാൽ നമുക്ക് മെസ്സേജ് കിട്ടും, എയർടെലിൻ്റെ മെസ്സേജ് കിട്ടും, സ്വർഗത്തിൽ നിന്നൊന്നും കിട്ടത്തില്ല. ആ സാധനം അവിടെ കാണാൻ മാറ്റിവെക്കുക സഹോദരങ്ങളെ. ആ സാധനം നമ്മൾ പ്രാർത്ഥനാമുറി കയറ്റിയാൽ, ഞാൻ പറയാം, പ്രാർത്ഥനാമുറി കയറ്റിയാൽ. പിന്നെ നിങ്ങൾ ആളുകളെ പേടി എന്നറിയോ, അവർ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്തില്ലേ, അവർക്ക് എന്നാ തോന്നും? ധൈര്യത്തോടെ പറ സഹോദര, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബൈബിൾ. അപ്പൊ അവർ ചോദിക്കും, ഏ അങ്ങനുണ്ടോ? ആ അങ്ങനുണ്ട്, ഞാൻ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഫോൺ എടുക്കാറില്ല. അവർക്ക് മനസ്സിലാകുന്ന സഹോദരങ്ങളെ, മദർ തെരേസ അവർ എത്രയും ധൈര്യം കാണിച്ചു. ഞാൻ പറഞ്ഞല്ലോ അവരെക്കുറിച്ച് തരുമ്പോൾ അവരുടെ ഉപദേശങ്ങളിൽ ഞാൻ അവർ പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനാ സമയത്ത് ആര് ഫോൺ വിളിച്ചാലും ഞാൻ എടുക്കത്തില്ല. ഇനി അവരുടെ ഒരിതാണല്ലോ പോപ്പെന്ന് പറയുന്നത്. റോമിലെ പോപ്പ് വിളിച്ചാലും പറയണം, ഞാൻ അതിനേക്കാൾ വലിയൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ്യ. പ്രിയമുള്ളവരെ, പ്രാക്ടിക്കലായിട്ടുള്ള ആദ്യത്തെ കാര്യം ഞാൻ പറയാം, മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തോ സൈലൻ്റ് വെച്ചോ മാറ്റി വെക്കുക. ടെംപ്റ്റേഷൻ ഉണ്ടാകും, നമ്മൾ 5 മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും ആരിലും വന്നിട്ട് വിളിച്ചിട്ടുണ്ടോ. അതവിടെ ഇരിക്കട്ടെ. കാരണം എന്നറിയോ, ഒരു കാര്യം പറയാം, ഒരു വാക്യം വിശ്വസിച്ചാൽ മതി. ദ സോവറിനിറ്റി ഓഫ് ദ ലോർഡ്. ദൈവം അറിയാതെ ആരും വിളിക്കത്തില്ല. സകല വിളികളും ദൈവത്താല. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയല്ല. നമ്മൾ വിചാരിക്കുക ദൈവം ഈ സമയത്ത് എന്തെങ്കിലും സംഭവിക്കും, ഒന്നും സംഭവിക്കുകയല്ല. എല്ലാത്തിൻ്റെയും നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഞാൻ പ്രാക്ടിക്കലി തരാം. മൊബൈൽ ഫോൺ മാറ്റി വെച്ചു നമ്മൾ. അപ്പം നമ്മൾ യോഹന്നാൻ 4 വായിക്കുക. അപ്പം നമുക്ക് ആദ്യം വരും ചിന്ത എന്നറിയോ, ഓ ഇന്ന് ഇതാ കിട്ടിയിരിക്കുന്നത്, ഇത് എല്ലാം അറിയാവുന്നതല്ലേ, എല്ലാം അറിയത്. സമരക്കാരി വന്നു, വെള്ളം ചോദിച്ചു, കുടിക്കാൻ കൊടുത്തു. നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ബുദ്ധിപരമായ ഒരു ഇത് നടത്തുന്നു. അപ്പോൾ ചോദിച്ചു, വെള്ളം കുടിക്കാൻ തരാമെന്ന് ചോദിച്ചു, തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നെ ആയിരിക്കും. നമ്മൾ അങ്ങനെയല്ല സഹോദരങ്ങളെ, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുക. ഒറ്റയ്ക്കിരിക്കുക എന്ന് പറയുമ്പോൾ ഗ്രാമങ്ങളിലൊക്കെ, ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റയ്ക്കിരിക്കാനുള്ള സമയവും സാഹചര്യമൊക്കെ ദൈവം തന്നിട്ടുള്ളതുകൊണ്ട് പറയുക, തിരുവചനവുമായിട്ട് ഒറ്റയ്ക്കിരിക്കുക. ഒറ്റയ്ക്കിരുന്നിട്ട് യോഹന്നാൻ 4 സാവധാനം വായിക്കുക. വായിച്ചിട്ട് നിങ്ങൾ ആ കർത്താവിനോട് പ്രാർത്ഥന, കർത്താവേ എനിക്ക് ഈ വചനങ്ങളെ നീ വെളിപ്പെടുത്തി തരണം. അങ്ങനെ നിങ്ങൾ ആ വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ എവിടെ ചെന്നെന്നറിയാവോ? നിങ്ങൾ സുഗാർ എന്ന് പറയുന്ന പട്ടണത്തിൽ ഉച്ചയ്ക്ക് 12 ഒരു കിണറ്റിൻ്റെ തീരത്ത് യേശു സമരിയക്കാരിയും സംസാരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ നിൽക്കുക. മനസ്സിലായോ? പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഞാൻ മെഡിറ്റേഷനൊക്കെ കുറിച്ചൊന്നുമല്ല പറയുന്നത്. ഭയങ്കര വെയിൽ, നമുക്ക് ആ വെയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഓ ഭയങ്കര വെയിലാണല്ലോ. കർത്താവിൻ്റെ മുഖമൊക്കെ എന്ത് ചെയ്യുക? കർത്താവിൻ്റെ വേർത്തൊഴുകുക. ആ മനുഷ്യനായിരുന്നു കർത്താവ്. അവളെ ക്ഷീണിച്ചിങ്ങനെ ഇരിക്കുക, അവൾ നടന്നു വരിക. ഇപ്പൊ നമ്മളിങ്ങനെ നോക്കുക. കർത്താവ് ചോദിക്കുക, എനിക്ക് ഇച്ചിരി കുടിക്കാൻ തരാമോ? അവള് പറയാ, ഞാൻ നീ യഹൂദനായിരിക്കെ സമരക്കാരി എന്നോട് ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. നമ്മൾ അവസാനം വെള്ളത്തെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനിലേക്ക് എത്തുക. ഈ വെള്ളം കുടിക്കുന്നവന് പിന്നെയും ദാഹിക്കും. അങ്ങനെ പ്രിയമുള്ളവരെ, ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വരണം. അവസാനം നിങ്ങളൊരു ശബ്ദം കേൾക്കും, നിന്നോട് സംസാരിക്കുന്ന ഞാനാകുന്നു മിശിഹ. അത് യേശു സമരിയക്കാരോട് പറഞ്ഞതല്ല, കർത്താവ് നമ്മോട് പറയുന്നത്. ഹല്ലേലൂയ. സാജു ബ്രദറിന്റെ പാറമേൽ അടിസ്ഥാനപ്പെടുന്നു പറഞ്ഞൊരു ബുക്കുണ്ട്, അതിനകത്ത് ഹാഗാറിന്റെ പൈതലിനെ കുറിച്ച് ആ വെള്ളം ആ ഭാഗം നിങ്ങൾ ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അദ്ദേഹം പറയാണ്, നിങ്ങൾ ആ ഹാഗാറിന്റെ പൈതലിന്റെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ അവന്റെ കരച്ചിൽ കേൾക്കുക. ഹോ, എന്തോ ഒരു കരച്ചിലെ കുഞ്ഞു കരയുന്നത്. ഹാഗാർ മാറിയിരുന്ന് കരയുക. ആ സമയത്ത് നിങ്ങൾക്ക് ആ ചൂട് ഫീൽ ചെയ്യുക. ആ സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓ, സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വന്ന് അവിടെ ഒരു നീരുവിള തുറന്നു കൊടുത്ത്. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ അതുവരെയും ഡ്രൈ ആയിരുന്നു, എന്നാൽ ഹാഗാറിന്റെ പൈതലിന്റെ കരച്ചിൽ കേട്ടപ്പോൾ അദ്ദേഹം പറയാണ്, രണ്ട് കപ്പ് വെള്ളമല്ലേ ദൈവം കൊടുക്കുന്നത്? ദൈവം സമൃദ്ധിയായി വെള്ളം കൊടുത്തത് കൊണ്ട് ആ ബൈബിൾ മെറ്റിന്റെ അവസാനത്തിൽ നിങ്ങൾ ആ നദിയിലിറങ്ങി കുളിച്ചിട്ടായിരിക്കും കയറുന്നത്. നിങ്ങൾ അവിടുത്തെ വെള്ളം കുടിക്കും. നിങ്ങൾ കുളിച്ച് ഫ്രഷായിട്ട് നിങ്ങൾ മുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇപ്രകാരം പറയും, പീഡിതർക്കാലമ്പവും ക്ഷീണിതർക്കാശ്വാസവും ഏകും നൽ വചനം നാവിൽ നാൾത്തോറും നാഥൻ നൽകിയതിനാൽ. തിരുവചന ധ്യാനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹം. പ്രിയമുള്ളവർ, ഇത് വായിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, പ്രസംഗിക്കാൻ വേണ്ടിയല്ല, പോയിന്റ്സ് എഴുതാൻ വേണ്ടിയല്ല, മറ്റുള്ളവർ മുമ്പിൽ വെളിപ്പാട് പറയാൻ വേണ്ടിയല്ല. ആഹാരം നിങ്ങളുടെ കുഞ്ഞു കരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മുഖം എത്രമാത്രം വാടിയിരിക്കുന്നു, അതുപോലെ നമ്മുടെ അകത്തെ മനുഷ്യന് ഈ ആഹാരം കൊടുക്കുവാൻ. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. വായിച്ചാട്ടെ അതിന്റെ 72 സങ്കീർത്തനം അതിന്റെ 16 വാക്യം. സാം 72 ആൻഡ് വേഴ്സ് 16. 72 സങ്കീർത്തനം അതിന്റെ 16 വാക്യം വായിച്ചാട്ടെ. വേഗത്തിൽ വായിക്കുക. സാം 72 വേഴ്സ് 16. ദേശത്ത് പർവ്വതങ്ങളുടെ മുകളിൽ ധാന്യസമൃദ്ധി ഉണ്ടാകും, അതിന്റെ വിളവ് ലെബനോനെ പോലെ ഒലിയും, നഗരവാസികൾ ഭൂമിയിലെ സസ്യം പോലെ തഴയ്ക്കും. എന്ന് പറഞ്ഞാൽ തഴയ്ക്കും. വേറെ ഭാഗത്ത് പറയുന്നുണ്ട്, ഞാനോ യഹോവയുടെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാകുന്നു. പ്രിയമുള്ള ദൈവസന്നിധിയിൽ നാം ഇരിക്കാതെ ദൈവത്തിന്റെ കൂടെ നാം വല്ലപ്പോഴും അല്ല കേട്ടോ, എല്ലാ ദിവസവും തിരുവചനവുമായി ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കാതെ നമുക്കൊരിക്കലും ആത്മീയമായിട്ട് വളരാൻ പറ്റത്തില്ല. പ്രിയമുള്ള ശ്രദ്ധിച്ചാട്ടെ, ഒരു ഞായറാഴ്ച ആരാധന കൊണ്ടോ വൈകുന്നേരത്തെ ഒരു കൂട്ടായ്മ കൊണ്ടോ വർഷത്തിലൊരിക്കൽ നടക്കുന്ന ക്യാമ്പ് കൊണ്ടോ ആഞ്ഞടിക്കുന്ന ആത്മീയ ലോകത്തിൽ ആഞ്ഞടിക്കുന്ന ചുള്ളിക്കാറ്റുകളെയും, വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, നദികൾ പൊങ്ങി, നമുക്ക് ബലത്തോടെ നിൽക്കാൻ സാധിക്കത്തില്ല. പ്രിയമുള്ളവരെ, കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് തിരുവചനങ്ങളിലേക്ക് ഒരു കൊച്ചുകുട്ടിയെ പോലെ മടങ്ങി വരിക. അവൻ അറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കും. നിങ്ങളുടെ വചനധി ഡിവോഷൻ കഴിഞ്ഞ് നിങ്ങൾ ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ഉറപ്പായിട്ട് ഞാൻ പറയാം, ആളുകൾ ചോദിക്കുന്നത് എന്നാ പറ്റിയെന്ന്. കാരണം നിങ്ങൾ ഭയങ്കര എന്ന്, നിങ്ങൾ ബസ് ലൈറ്റായി, ബസ്സുകാരൻ ബാക്കി ചില്ലറ തന്നില്ല, അവൻ സൈഡ് തന്നില്ല, നമ്മളാകെപ്പാടെ പരുവത്തില്ല ചെല്ലുന്നേ. പക്ഷെ ഇന്ന് നമ്മൾ സന്തോഷത്തോടെ ചെല്ലുമ്പം അവർ ചോദിക്കും, ഇന്നെന്തുവാ പതിവില്ലാത്ത സന്തോഷം? അവരോട് പറയണം, ഞങ്ങൾക്ക് ബൈബിൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ബൈബിള്, ഞങ്ങളുടെ ബൈബിള്. അത് ഞാൻ രാവിലെ കുറേ ദിവസം വായിച്ചപ്പം ദൈവം എന്നോട് സംസാരിച്ചു. അവർ പറഞ്ഞു, ഹേ, പോലീഷസ് പറയാ ദൈവം സംസാരിക്കുന്നു. അതെ, ദൈവം സംസാരിക്കും. എങ്ങനെ? എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, അവയെന്നെ അനുഗമിക്കും, ഞാനൊക്കെ. അപ്പൊ പറയും, ഇപ്പൊ പണിയാണ്, ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ഞാൻ ബാക്കി പറഞ്ഞുതരാം. പ്രിയമുള്ള, സുവിശേഷം പറയാൻ ഒരു വഴി നമ്മുടെ മുഖമാ. നമ്മുടെ മുഖപ്രകാശം കാണുമ്പം ഒന്നുകിൽ അവർ യേശുവിനെ വിശ്വസിക്കും, അല്ലെങ്കിൽ അവർ പറയും, ഈ പുള്ളിയുടെ മുഖം കണ്ടിട്ട് യേശുവിനെ വിശ്വസിക്കാൻ എങ്ങനെ സാധിക്കും? കാരണം ഇതിന് സന്തോഷത്തോടു കൂടിയാ ഞാൻ വരികയും പോവുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നീതിമാൻ പനപോൽ അത് വായിച്ചേട്ടെ. 92 സങ്കീർത്തനം സാംസ് 92 അതിന്റെ 12 92 12 വാക്യം. സാംസ് 92 അൻവേസ്റ്റൽ. പ്രായമുള്ളവർ ശ്രദ്ധിക്കുക, ചില വിചാരിക്കുന്ന പ്രായത്തിന്റെ ക്ഷീണങ്ങൾ, പ്രായത്തിന്റെ ഇതുകൊണ്ടിരിക്കുക. ഇല്ല, യഫുന്നയുടെമകനായ കാലേബ് അവൻ വേറൊരു ആത്മാവുള്ളവനായിരുന്നു, അവൻ മലകളിൽ ചവിട്ടി കയറുന്നവനായിരുന്നു. അവിടെ പറയുകയാണ്, ദ റൈച്ചസ് ഷാൽ ഫ്ലറിഷ് ലൈക്ക് ദ പാൻട്രി, ഹി ഷാൽ ഗ്രോ ലൈക്ക് സുഡാർ ഇൻ ലെബനോൻ. പ്രിയമുള്ളവരെ, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരി പോലെ വളരും. അടുത്തത്, യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. ധ്യാനിക്കേണ്ട വചനങ്ങൾ അടുത്ത പ്രായമുള്ള ആരിലെന്ന് വായിച്ചാട്ടെ. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. ചില പറഞ്ഞില്ലേ, കുറെ വർഷം ഫലം കായ്ച്ചു, ഇനിയൊന്നുമില്ല, അല്ല, വാർദ്ധക്യത്തിലും ദേ ഷാൽ സ്റ്റിൽ ബ്രിങ് ഫോർത്ത് ഫ്രൂട്ട് ഇൻ ദ ഓൾഡ് ഏജ്. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ കൊച്ചുമക്കളെ വിളിച്ച് വചനം പഠിപ്പിക്കും, അവരവരുടെ മരുമക്കളെ മക്കളെ സത്യത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കും. അവർ പുഷ്ടിവെച്ചും പച്ച പിടിച്ചും ഇരിക്കും. എങ്ങനെ ഇരിക്കുന്നത്? നമ്മൾ സാറിന് ഉപയോഗിക്കുന്ന വാക്യ പച്ചപിടി. ഇതുവരെയും പച്ച പിടിച്ചിട്ടില്ല. എന്താണ്? എല്ലാവരുടെയും മനസ്സിൽ ഈ പൈസ കിടക്കുന്നത്. എന്ത് പച്ച പിടിച്ചത്? ഇന്നല്ലെങ്കിൽ നാളെ കർത്താവിന്റെ ദീപം നശിപ്പിക്കാനുള്ള അത് കണ്ടിട്ട് ആരും പച്ചപിടിച്ചെന്ന് പറയരുത്. ബൈബിൾ പറയുകയാണ്, വാർദ്ധക്യത്തിൽ അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ചപിടിച്ചും ഇരിക്കും. പ്രിയമുള്ളവരെ, ഇങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഒരുപക്ഷെ നാളെ നാം ബസ്സിൽ കയറുമ്പോൾ, നാളെ നാം ഓഫീസിൽ പോകുമ്പോൾ സൂയിസൈഡിയും തീരുമാനം എടുത്തിരിക്കുന്ന ഒരാളെയായിരിക്കും നിങ്ങൾ കാണുന്നത്. പുഷ്ടിവെച്ചും പച്ചപിടിച്ചും ഇരിക്കുമ്പോൾ വിശ്വസികളിലും തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്നത് കൊണ്ട് ആ തിരുവചനങ്ങൾ. അപ്പൊ നമ്മൾ പറയുന്നത് അറിയാവോ, ഓ ഇത് വായിച്ച ആര് രക്ഷപ്പെടാനാണ്? നമ്മൾ നമ്മുടെ മുൻവിധിയ. പിശാചി പറയും, എത്ര ബൈബിൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, എത്ര ബൈബിൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, എത്ര പേരോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും വന്നോ? പ്രിയമുള്ളവരെ, പിശാചിനോട് പറയണം, പിശാചി നീ ഇവിടെ മിണ്ടാതിരിക്കുക, ദൈവത്തിന്റെ വചനം അതിന്റെ പ്രവൃത്തിയാതെ മടങ്ങത്തില്ല. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന്റെ വചനം അതിന്റെ പ്രവൃത്തിയാതെ മടങ്ങത്തില്ലെന്ന്? പ്രിയമുള്ളവരെ, ഒരു ഒരു ഈ ഇടയ്ക്ക് ഞാനൊരു ഒരു 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 ലേഖനത്തിൽ ഇങ്ങനെ വായിച്ചു, ഒരു ഭവനത്തിലേക്ക് ഒരു കൊറിയർ വന്നു. കൊറിയർ വന്നത്, കൊറിയർ പൊതിഞ്ഞിരുന്നത് അത് ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന കൊറിയറാ. ആ കൊറിയർ പൊതിഞ്ഞിരുന്ന പേപ്പർ അഴിച്ചപ്പോൾ അതിനകത്ത് സ്പർജന്റെ പ്രസംഗം, വചനങ്ങൾ കിടക്കുക. മരണാസന്നയെ രോഗാസന്നയെ കിടന്നൊരു സ്ത്രീ, അവർ വീട്ടിൽ കിടന്നുകൊണ്ട് ആ കൊറിയർ പൊതിഞ്ഞ പേപ്പറിലെ വചനങ്ങൾ വായിച്ച് രക്ഷിക്കപ്പെട്ടു. അവരാ പേപ്പർ നോക്കിയപ്പോൾ ഇത് സ്പർജൻ ലണ്ടനിൽ പ്രസംഗിച്ചതാണ്. ഈ പ്രസംഗം അച്ചടിച്ചത് അമേരിക്കയിലാ. അമേരിക്കയിൽ അച്ചടിച്ച പേപ്പർ അയച്ചത് ഓസ്ട്രേലിയയിലാ. അവിടെ ആരാണ്ട് വായിച്ചിട്ട് പേപ്പറുകാർ കൊടുത്തിട്ട് അത് കൊറിയറുകാരെടുത്തിട്ട് പൊതിഞ്ഞ് തിരിച്ച് ലണ്ടനിൽ വന്നിട്ട് ഈ സ്ത്രീ രക്ഷിക്കപ്പെട്ടു. പ്രിയമുള്ളവർ, ദൈവത്തിന്റെ വഴികൾ അഗോചരമാ. ഹല്ലേലൂയ. അവന്റെ വഴികൾ അഗോചരമാ. അവന്റെ വചനങ്ങൾ നമ്മുടെ നാവിലുണ്ടായിരിക്കട്ടെ, ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ. ദൈവവചനമെന്ന ആത്മാവിന്റെ വാള. പ്രിയമുള്ളവരെ, അവർ പച്ചപിടിച്ചും പുഷ്ടിവെച്ചും ഇരിക്കും. പ്രിയമുള്ളവരെ, അവിടെ പറയുകയാണ്, അവർ വാർദ്ധക്യ കാലത്തും അവർ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. പ്രിയ, ഈ ഒരു ജീവിതത്തിലേക്ക് കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ജീവിതം സാച്ചുറേറ്റഡ് ആയിരിക്കട്ടെ, വചനത്താൽ നിറയപ്പെടുക. ഇനി ഞാൻ ഈ ലെബനോണിലെ ദേവദാരു ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളാരും കണ്ടിട്ടുണ്ടോ ലെബനോണിലെ ദേവദാരു? നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടുള്ളവരുണ്ടോ ലെബനോണിലെ ദേവദാരു? ഞാൻ ഇന്റർനെറ്റിൽ എടുത്ത് നോക്കി, ഓ അതിശയിച്ചു പോയി. ലെബനോണിലെ ദേവദാരു നമ്മളെന്നും വായിക്കുന്നതല്ലേ, എന്തോ ഒരു വൃക്ഷമാണത്, അതിങ്ങനെ അങ്ങ് നിൽക്കുക. ലെബനോൺ നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബനോണിലെ ദേവദാരു പോലെ വളരും, അവരെ വച്ചപിടിച്ചും പുട്ടിവെച്ചും ഇരിക്കും. ഹോ, അത് കണ്ടപ്പോ എനിക്ക് തോന്നി, ദൈവമേ, ലെബനോണിലെ ദേവദാരുവിനോടാ ദൈവം നമ്മളെ ഓമിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മളാണെ ഒരു കാറ്റ് വരുമ്പോൾ ചതഞ്ഞോടെ പോലെ പോകുന്നവരാ. പക്ഷെ ബൈബിളിൽ പറയുകയാണ്, അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഹല്ലേലൂയ. ഇനി ഒരാളെ കൂടെ ആ ലെബനോണിലെ ദേവദാരുവിനോട് തുല്യമാക്കിയിട്ടുണ്ട്. ഉത്തമഗീതങ്ങൾ അതിന്റെ അഞ്ചാം അധ്യായത്തിലേക്ക് കടന്നുവരെ. ഉത്തമഗീതങ്ങൾ അതിന്റെ അഞ്ചാം അധ്യായത്തിൽ അതിന്റെ 15 വാക്യം, അവന്റെ രൂപം വെണ്മയും ചൂപ്പുമുള്ള പ്രിയനെ വർണ്ണിക്കുമ്പോൾ അവന്റെ രൂപത്തെ ഏതിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? അത് വായിച്ചാട്ടെ. അതിന്റെ സോങ് ഓഫ് സോളമൻ ചാപ്റ്റർ 5:15. ഉത്തമഗീതങ്ങൾ അവന്റെ തുടർ തങ്കച്ചു അത് വിട്ടിട്ട്, അവന്റെ രൂപം ലെബാനോനെ പോലെ ദേവദാരു പോലെ തന്നെ ഉത്കൃഷ്ടമാകുന്നു. ആറ് രൂപ ഇത്, ആറ് രൂപ ഇത്. നമ്മൾ പാടാ, നിങ്ങൾക്ക് പാട്ടറിയോ കർത്താവേ നിൻ രൂപം എന്നുള്ള പാട്ടറിയോ? കർത്താവേ നിൻ രൂപം എനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ, സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. പക്ഷെ അടുത്ത ലൈൻ പാടുമ്പോൾ നിങ്ങളെ ചിലരല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രോസ്പെക്റ്റുകാർ നമുക്കിട്ട് തരും. അരക്കാശിനും വകയില്ലാതെ തലചായ്പാനോ ഇടമില്ലാതെ 33.5 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. അരക്കാശില്ലാതെ ആരിലൂടെ വന്നിട്ടുണ്ടോ? വണ്ടിക്കൂലിക്കൽ നമ്മുടെ പൈസ ഉണ്ടോ? അരക്കാശിന് വകയില്ലാതെ തലചായ്പാനോ ഇടമില്ലാതെ 33.5 കൊല്ലം ഈ ഭൂമിയിൽ നീ പാർത്ത് കർത്താവേ. അവന്റെ രൂപം ലെബനാനെ പോലെ ദേവദാരു പോലെ തന്നെ ഉത്കൃഷ്ടമാകുന്നു. സോങ് ഓഫ് സോളമൻ 2 അതിന്റെ 3 വാക്യം, 2 വാക്യം. As the apple tree among the trees of the wood, so is my beloved among the sons. കാട്ടുമരങ്ങൾക്കിടയിലെ ഒരു നാരകം പോലെ കന്യകമായ യൗവനക്കാരുടെ ഇടയിൽ എന്റെ പ്രിയൻ ഇരിക്കുന്നു. അടുത്ത വചനം, അതിന്റെ നിഴലിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്നു. ഈ വാക്യത്തിന്റെ അർത്ഥമല്ല, ഞാൻ അവസാനിപ്പിക്കുക, 3-4 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കുക. ഇതിന്റെ അർത്ഥം എന്തുവാ? അവന്റെ നിലയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ജീസസ് വീറ്റിൻ എന്ന് പറയുന്ന ബുക്കിന്റെ ബാക്കിൽ എഴുതി സഹോദരൻ എഴുതിയിട്ടുണ്ട് സിറ്റിംഗ് അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ് ഈസ് ഈക്വൽ ടു എറ്റേണിറ്റി. കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നതാണ് നിത്യത. സ്ഥലം മാറുന്നു എന്നുള്ളതല്ല, കർത്താവിന്റെ പാദപീഠത്തിൽ ഞാൻ ഈ വചനമായിട്ടിരിക്കുന്നെങ്കിൽ ഞാൻ നിത്യതയിലാണ്. കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നില്ല എങ്കിൽ ഞാൻ എവിടെയായിരിക്കുന്നു? യേശു എപ്പോഴും പോയൊരു, ഞാൻ പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്, യേശു എപ്പോഴും പോയൊരു സ്ഥലത്തിന്റെ പേര് നിങ്ങൾ പറയാമോ? ബഥനി. മാനസാന്തരത്തിന്റെ യോഹന്നാൻ സ്നാപകൻ മാനസാന്തരം പ്രസംഗിച്ചത് ബഥനിയല്ല, ബഥനിയിൽ വെച്ചാണ് യോഹന്നാൻ അനേകരെ സ്നാനപ്പെടുത്തിയത്. യേശു ബഥനിയിലേക്ക് വന്നപ്പോൾ യോഹന്നാൻ ഒന്നിൽ വായിക്കുന്നു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വീണ്ടും നാം വായിക്കുന്നു, എനിക്ക് വളരെ അതിശയോക്തി തോന്നി ബൈബിൾ വായിച്ചപ്പം. നിങ്ങൾ വില്ലേജിലൊക്കെ വരുമ്പോൾ അറിയാം, ആളുകൾ ചോദിക്കുന്നുണ്ടെന്നറിയോ, നമുക്ക് ടൗണിൽ പോയി വേണം കിടക്കാൻ, ലാസ്റ്റ് വണ്ടി എപ്പോഴാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് കാരണം രാത്രി കൊതുകടി കാരണം കിടക്കാൻ മേലെ. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഒരു പാലുവണ്ടിയുണ്ട്, പാലുവണ്ടി, പാലുവണ്ടിക്കാരൻ നമ്മൾ ചെയ്യാൻ ഷർട്ടൊക്കെ ചേരുന്ന നമ്മൾ ഫ്രണ്ട് ഇരുത്തും. ലാസ്റ്റ് 9 പാലുവണ്ടി പോയിട്ടുണ്ടെങ്കിൽ തീർന്നു. നമ്മളെങ്ങനെയാലും ആരെങ്കിലും കയ്യക്കാലെ പിടിച്ച് ലോറിയിലെല്ലാം കയറി നമുക്ക് എങ്ങനെയാലും ടൈറ്റുബായുടെ വീട്ടിൽ ചെന്നൊന്ന് കിടക്കണം. കാരണം ഗ്രാമത്തിൽ പക്ഷേ ഇവിടെ നേരെ നോക്കുമ്പം ബഥാനിയ എന്ന് കർത്താവ് അങ്ങോട്ട് വരിക നഗരത്തിൽ. നിങ്ങൾ ബൈബിൾ വായിച്ചേ, വൈകുന്നേരം ആകുമ്പോൾ എവിടെ പോവാ? അവിടെ ഗ്രാമത്തിൽ പോകുന്നു. ഇതെന്താ കർത്താവ്, സൗകര്യമുള്ള നഗരത്തിൽ വേണ്ടേ നീ ഒരു ലോഡ്ജ് എടുത്ത് താമസിക്കാൻ? പൈസ കാണത്തില്ലായിരിക്കും, എനിക്കറിയില്ല. നിങ്ങൾ തിരുവനങ്ങളിലൂടെ പോവുക, വൈകുന്നേരമാകുമ്പോൾ അവൻ നഗരം വിട്ട് ബഥാനിയിലേക്ക് പോകും. ബഥാനിയൊക്കെ അടുത്തപ്പോൾ യേശു പറഞ്ഞു, ചെല്ലുക അവിടെ നിന്ന് ബഥാനിയിലും ബേത്ത്ഫഗയ്ക്ക് അടുത്തെത്തി പറഞ്ഞു, ഒരു കഴുതക്കുട്ടി അഴിച്ചുകൊണ്ട് വരിക. പ്രിയമുള്ളവരെ, ബഥാനിയിൽ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അവിടെ ഒരു വീട്ടുകാരുണ്ടായിരുന്നു, ലാസറ്, മാർത്ത, മറിയ. ലാസറിനെ കുറിച്ച് വലിയ ആത്മീയ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല, മരിച്ചു വരെ തെരഞ്ഞെടുത്തത് അറിയാം. മാർത്തയെക്കുറിച്ച് നമുക്കറിയാം, നമ്മളെപ്പോലൊക്കെ തന്നെയാ. പക്ഷെ മറിയ, അവൾ കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടേയിരുന്നു. സഹോദരി പറഞ്ഞു, നമുക്കറിയാം, കർത്താവ് പറഞ്ഞു, ഇവളാ നല്ല അംശം തെരഞ്ഞെടുത്തത്. അവരുടെ വീട്ടിലൊരു മരണമുണ്ടായി, ആ ബഥാനിയയിൽ പുനരുദ്ധാനത്തിന്റെ ശക്തി വെളിപ്പെട്ടു. അവസാനം കർത്താവ് പോകാൻ നേരം, അതാ ഞാൻ പണ്ട് 2007 ഇവിടെ പ്രസംഗിച്ചത്, അവൻ പോകാൻ നേരം അവൻ പറഞ്ഞു, ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ നീ മുകളിലോട്ട് പോവല്ലേ 40 ശേഷം. ആ സമയത്ത് ബൈബിൾ വായിക്കുകയാണ്, അവൻ അവരെ അവരോട് പറഞ്ഞു, ബാ നമുക്കൊരു സ്ഥലത്തൂടെ പോയി, എന്റെ ഭാഷ പറഞ്ഞ അവിടെ കയറി ഇച്ചിരയോട് വർത്തമാനം പറഞ്ഞ് ഒരു വിരുന്നൂടെ പങ്കെടുത്ത് അവരുടെ കൂടെ ഇരുന്നിട്ട് പോകാം. എങ്ങോട്ട പോയെന്നറിയോ? അനന്തരം അവൻ അവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി, കൈയുയർത്തി അനുഗ്രഹിച്ചു. അവൻ പോയതും ബഥാനിയെന്ന. പ്രിയ സഹോദരങ്ങൾ, നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് എന്റെ വീട് ഒരു ബഥാനിയിലെ വീട് പോലെ ആക്കണമേ. അവിടെ കർത്താവിന്റെ പാദപീഠത്തിരിക്കുന്ന ഒരു മറിയുണ്ടെങ്കിൽ, ഫലപ്രദമായ വൃക്ഷം പോലെ ഒരു ജോസഫ് ഉണ്ടെങ്കിൽ, ഡാനിയലിനെ പോലെ കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു യൗവനക്കാരനുണ്ടെങ്കിൽ, അവിടെയൊക്കെ ആയിരിക്കും കർത്താവ് വരുന്നത്. ബഥാനിയെക്കുറിച്ച് അനേക കാര്യങ്ങൾ പറയാനുണ്ട്. പറയ സഹോദരങ്ങളെ, വളരെ മനോഹരമാണ് ബൈബിളിൽ, അവൻ ബഥാനിയയിലേക്ക് പോയി, ബഥാനിയയിൽ താമസിച്ചു, ബഥാനിയയിൽ അവൻ അവരെ ഉയർപ്പിച്ചു. കാരണം ഞാൻ പറയാം, കർത്താവിൻ്റെ വചനം കേൾക്കുന്നവർ അവിടെ ഉണ്ടായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാനിവിടെ നിന്ന് കടന്നുപോയി 10,000 ആത്മാക്കളെ നേടിയാലും, കോടിക്കണക്കിന് ആത്മാക്കളെ സ്നാനപ്പെടുത്തിയാലും, അവൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അരമണിക്കൂറാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്രഷ്ടകരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ എത്ര വലിയ സ്ഥാപനങ്ങളും എത്ര വലിയ കാര്യങ്ങളും പണിതുയർത്തിയാലും, പ്രിയമുള്ളവരെ, ദൈവത്തിന് മുതലായി ചപ്പും ചവറുമാണ് ദൈവത്തിന് വിലയേറിയത്. അവൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയം പകർന്നു കൊടുക്കും. ദൈവത്തോട് പാർത്ത്, കർത്താവേ എൻ്റെ ഹൃദയത്തെ ഒരു ബഥാനിയാക്കി നീ മാറ്റണമേ. നീ വസിക്കുന്ന, നീ സംസാരിക്കുന്ന ഒരു ബഥാനി. പ്രിയ സൗരങ്ങളെ, കർത്താവോട് പറ, കർത്താവേ കുറ്റപ്പെടുത്താനല്ല, ഞങ്ങൾക്ക് സൗകര്യങ്ങൾ കൂടിപ്പോയി, സൗകര്യങ്ങൾ വർദ്ധിച്ചു കർത്താവേ, യാത്ര ചെയ്യാൻ 4-വീലറുകളും 2-വീലറും ഒക്കെ ഞങ്ങൾക്കായി, ഞങ്ങളുടെ കുട്ടികൾ പഠിത്തക്കാരായി, ഞങ്ങൾക്കിപ്പോൾ സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആ സൗകര്യങ്ങളാണ് പലപ്പോഴും നിന്റെ സന്നിധിക്കാൻ ഞങ്ങളെ തടസ്സം. അത് മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല, ദൈവസേന നമുക്ക് തീരുമാനിക്കാം. അവൻ അരിച്ചകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലപാടാത്തതുമായ ഉച്ചകോടിയിരിക്കും.